Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പ്രകാശം അതിൻ്റെ അടയാളമാണ്, അന്തരംഗത്തിൻ്റെ സ്വച്ഛത അതിൻ്റെ അടയാളമാണ്. അവിടെ ഈശ്വര ദർശനത്തിനുള്ള വേദി ആയി മാറുന്നു സ്വന്തം അന്തരംഗം. അതിൻ്റെ ഈശ്വര ദർശനം എന്ന് പറയും. ആ ഒരു സന്ദർഭത്തിൽ അഭിമാനം വരിക, എങ്ങനെ തൻ്റെ ഗുണങ്ങളിൽ തൻ്റെ യോഗ്യതകളിൽ അഭിമാനം വരിക, കരുതാറില്ല ഞാൻ യോഗ്യനാണ്, ഞാൻ ആത്മീയനാണ്, ലൗകികനല്ല, ആത്മീയമായ ഗുണങ്ങളുണ്ട്, ശമദമാദികൾ എന്നിലുണ്ട്, ഇത്തരത്തിലെല്ലാം ബുദ്ധിയുടെ അഭിമാനം വരിക. ഇവിടെ പറയുന്ന എന്താണ്? ആ യക്ഷൻ പ്രകടമായി, പൂജനീയമായ ഈശ്വരീയമായ ഭാവങ്ങളുള്ളിൽ പ്രകടമായി. പക്ഷെ അതിനെ ഈശ്വരീയമായി ഗ്രഹിക്കുന്നതിന് ആ ബുദ്ധിയുടെ ദാർഷ്ട്യം ഇവിടെ തടസ്സമായി. ബുദ്ധി കൊണ്ട് അത് ഗ്രഹിക്കാൻ കഴിയില്ല എന്നാണ്. അസുരന്മാരെല്ലാം ജയിച്ച് ചിത്തത്തിനൊരു സമാധാനം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആത്മപ്രകാശം അത് ആരംഭിച്ചു. പക്ഷെ അപ്പോൾ ബുദ്ധി അഭിമാനിച്ചു, ശരി ഇതിനെ തന്റെ സാമർഥ്യം കൊണ്ട് ഗ്രഹിക്കാം, കാരണം അസുരന്മാരെ നശിപ്പിച്ചുകാരാണ്, തന്റെ സാധനയാണ്. അതാണ് അസുരന്മാരെ നശിപ്പിച്ചത്. അവിടെ അന്തര്യാമിയുടെ പങ്കിനെ വിസ്മരിച്ചു. എല്ലാം അവസാനം തന്നിലേക്ക് കൊണ്ടുവരിക, അതാണല്ലോ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. എവിടെയും തന്നെ മഹത്വപ്പെടുത്തുക, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, തന്നെ മഹത്വപ്പെടുത്തുക. ഇതെല്ലാം തന്റെ കഴിവാണ്, താൻ നേടിയതാണ്, ഇതൊക്കെ താൻ മഹത്വമുള്ളവനാണോ എന്ന് ബുദ്ധി തീരുമാനിക്കുക. അപ്പൊ അവിടെ ആത്മപ്രകാശം ഉണ്ടായാലും അത് ആത്മാവിന്റെ പ്രകാശമായിട്ടല്ല, അഹന്തയുടെ പ്രകാശമായിട്ട് തിരിച്ചറിയും. എന്റെ മഹത്വമാണ്, ഞാൻ നേടിയതാണ്, എന്റെ സാധനയുടെ ഫലമാണ്, എല്ലാ സിദ്ധികളും തന്റേതാണ്, ഈശ്വരന്റേതല്ല എന്ന് ധരിച്ചു പോവുക. താൻ അറിയാതെ തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഒരു വ്യഗ്രത, അത് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകപൂജയും ബഹുമാനവും എന്നെ ആഗ്രഹിക്കുന്നു. അതാണിവിടെ പ്രതീകാത്മകമായി ഇന്ദ്രനെന്നും യക്ഷനെന്നും എല്ലാം പറഞ്ഞിവിടെ സൂചിപ്പിക്കുന്നു. അതും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് തത്വത്തെ വേണ്ടവണ്ണമെല്ലാം പ്രതിപാദിച്ച് വളരെ വ്യക്തമാണ്. ഇനി ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായില്ലെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള ഉപായങ്ങൾ, വ്യക്തമാകാത്തതെന്തുകൊണ്ട്? വ്യക്തമാക്കുന്നതിനുള്ള ഉപായങ്ങൾക്കുള്ള തടസ്സം എന്താണ്? അതാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ബുദ്ധിയുടെ അഭിമാനം തന്നെ. ഇവിടെ എന്ത് ചെയ്തു? സർവജ്ഞകൽപ്പം. ബുദ്ധി സർവജ്ഞനല്ല, പക്ഷെ സർവജ്ഞനെ പോലെയാണ്. ജാതവേദസം പറയുന്നു, ഞാൻ സർവത്തെ അറിയുന്നവനാണ്, മറ്റുള്ള എല്ലാ കരണങ്ങളെ അപേക്ഷിച്ച് ഞാൻ ശ്രേഷ്ഠനാണ്, അഗ്രഗാമിയാണ്. ഇതെല്ലാം ബുദ്ധി സ്വയം പറയുന്നതാണ്, ബുദ്ധി തന്നെക്കുറിച്ച് സങ്കല്പിക്കുന്നതാണ്. ഞാനാണ് അറിയുന്നത്, ഞാനാണ് ഈശ്വരനെ അറിയുന്നത്. അതിനുള്ള ഏകാഗ്രതയും സ്വച്ഛതയും എല്ലാം എന്നിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കരണങ്ങളെല്ലാം പിൻവാങ്ങും, ബുദ്ധിയെ മുന്നേ നിർത്തുന്നു. ബുദ്ധി സ്വയം ഉണ്ടല്ലോ, അത് ദാർഷ്ട്യമുള്ളതാണ്, അഹങ്കാരമുള്ളതാണ്. മറ്റുള്ളവരെല്ലാം പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ അവരെ പിന്നിൽ നിർത്തിയിട്ട് ബുദ്ധി മുന്നേ പോകും, ഈശ്വരനെ കണ്ടുപിടിക്കാൻ, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ. അതാണ് പറഞ്ഞത് തദ്ദേശം അഭ്യദ്രവ്. ശരി, എന്നാൽ ഇതിനെ സാക്ഷാത്കരിച്ചേ അടങ്ങും. അല്ലെ, നമ്മൾ വായിച്ചും പഠിച്ചും കേട്ടും ചിന്തിച്ചും ബുദ്ധിയിലൂടെ ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ബുദ്ധിയിലൂടെ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. തം അഭ്യദ്രവത്, അതിന് നേരെ ഓടി എന്ന് പറയുന്ന ആളാണ്. അതിനെ പൂർണ്ണമായും മനസ്സിലാക്കണം, പ്രകടമാക്കണം. ഇങ്ങനെ ബുദ്ധി ആഗ്രഹിക്കുക, ബുദ്ധിക്കിത് വിഷയമാക്കണം. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ തത്വത്തെ ശ്രവിക്കുന്നില്ല, ശ്രവിക്കുന്നു, സാധനകൾ അനുഷ്ഠിക്കുന്നു, എനിക്ക് തത്വത്തിന്റെ ഗ്രഹണം ഉണ്ടാകുന്നു. പക്ഷെ പരാതി എന്താണോ, സ്ഥായിയായി നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ബുദ്ധി ഇതിനെ പിടിച്ചു നിൽക്കുന്നില്ല എന്നാണ്. ബുദ്ധിയിൽ ഇത് സ്ഥിരമാകുന്നില്ലെന്നാണ്. ബുദ്ധിയിൽ ഇത് സ്ഥിരമാകത്തില്ല. എന്തുകൊണ്ട്? ബുദ്ധി അവിടെ പരാജയപ്പെടും. തത്സമീപേ അപ്രഗൽഭത്വ, ആത്മസാന്നിധ്യത്തിൽ അതിന്റെ എല്ലാ പ്രാഗൽഭ്യവും നഷ്ടപ്പെട്ടു. ആത്മസാമീപ്യം വരെ അതിനോടാം. ബുദ്ധി വേണ്ടാത്തതല്ല, അത് വേണ്ടതാണ്. പക്ഷേ അത് നിഷ്പ്രഭമാകുന്ന ഒരു സ്ഥാനമുണ്ട്. തുഷ്ണീഭൂതം, പിന്നെ അതിനൊന്നും കഴിയത്തില്ല. അതിന് മുമ്പ് വരെ അതിന് സ്വയം മഹത്വപ്പെടുത്താൻ കഴിയും. ആത്മസാന്നിധ്യത്തിൽ തൂഷ്ണീഭൂതമാകുന്നു പറയുന്നു. അതിന് പിന്നൊന്നും ഉണ്ടാൻ കഴിയുന്നു. എത്ര വേഗത്തിലോടിയാലും ശരി, ഈശ്വരനെ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് പിന്നെ വിവേകം കൊണ്ട് തന്നെ അത് ബോധ്യപ്പെടണം. ഇല്ല, ഇത് ബുദ്ധിയുടെ പരിശ്രമത്തിന്റെ ഫലമല്ല. അതാണ് ചോദിക്കുന്നത്, കോസി, നീ ആരാണ്? തിരിച്ചു ചോദിക്കുന്നു. യക്ഷന്റെ ഭാഗത്ത് നിന്നാണ് ചോദ്യം. ബുദ്ധി സ്വയം നിശബ്ദനായപ്പോ യക്ഷൻ ചോദിച്ചു, നീ ആരാണ്? ബുദ്ധി തന്നെ വെളിപ്പെടുത്തുന്നു, ഞാൻ സർവത്തെ അറിയുന്നവനാണ്, എന്തുകൊണ്ട് നിന്നെ അറിയുന്നില്ല? താൻ സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനാണ്, എന്തുകൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല? അപ്പൊ അവിടെ പരീക്ഷിക്കുന്നു, ശരി, നീ നിന്റെ സർവജ്ഞതയെ, അവിടെ എന്താണ് പറഞ്ഞത്, സർവജ്ഞകൽപ്പം, സർവജ്ഞനെപ്പോലെയാണെന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ സർവജ്ഞനല്ല. എന്തുകൊണ്ട്? നീ ഇവിടെ ഒന്നും അറിയുന്നില്ല. നീ അറിഞ്ഞതെല്ലാം കേവലം ഭ്രാന്തി. അഗ്നി എന്താണ് വരുന്നത്? ഞാൻ ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള സർവത്തെയും ദഹിപ്പിക്കുമെന്ന്. ഈ ബുദ്ധി ഇവിടെ എന്തൊക്കെ അറിയുന്നുണ്ടോ അതെല്ലാം കേവലം ഭ്രാന്തിയാണ്. ഒരുപാട് അറിയുന്നുണ്ട്. എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഭൗതിക രഹസ്യങ്ങളെ ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ശരി, അതൊക്കെ നിന്റെ സാമർഥ്യം തന്നെയാണ്. പക്ഷേ ആത്യന്തികമായി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈശ്വരന്റെ സമീപത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം കേവലം ഭ്രാന്തമായ കൽപ്പനകൾ. അതാണ് എന്താണ്, തസ്മൈ തൃണം നിദധൌ. ഒരു തൃണത്തെ അതിന്റെ മുമ്പിൽ വെച്ച് ഇതാണ് ഇവിടെ അറിഞ്ഞത്. ഒരുപാട് അറിഞ്ഞു എന്ന് കരുതുന്നുണ്ടല്ലോ. ഒരു തൃണത്തിന്റെ രഹസ്യം നീ അറിഞ്ഞോ? ഇല്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ബുദ്ധി ഭൗതികമായി അറിയുന്നു. ഓരോന്നിനെയും കീറി മുറിച്ച് പരിശോധിച്ച് ഇതിന്റെ രഹസ്യം ഇന്നതാണ്, ഇതിന്റെ രഹസ്യം ഇന്നതാണെന്നിങ്ങനെ അറിയുന്നു. വാസ്തവത്തിൽ അതൊന്നും ഒന്നിന്റെയും രഹസ്യമല്ല, സർവത്തിന്റെയും രഹസ്യമായിരിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരനെ അറിയാത്തിടത്തോളം കാലം ഇതൊന്നിന്റെയും രഹസ്യം അറിഞ്ഞില്ല. എന്നാൽ അഗ്നി ദഹിപ്പിക്കുന്നുണ്ട് സർവത്തിൽ. അത് അതിന്റെ അവകാശവാദം ശരിയാണ്. അത് ഭൂമിയിലും ആകാശത്തിനുള്ള സർവത്തെയും ദഹിപ്പിക്കും. അത് ഭൂമിയെ ആകാശത്തെ എല്ലാം പഠിക്കും. അതിന്റെ എല്ലാം രഹസ്യത്തെ അറിയുന്നു എന്നത് ധരിക്കും. എന്തുകൊണ്ട്? അതിന്റെ അറിവ് വികസിക്കുന്നു, നാനാ വിഷയങ്ങൾ അറിയുന്നു, ഉപയോഗിക്കുന്നു, പുരോഗമിക്കുന്നു. അതൊക്കെ ഭൗതികമായി മാത്രം, അത് കേവലം ഭൗതികം മാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞത്. നീ അറിഞ്ഞ എന്തിന്റെയെങ്കിലും രഹസ്യം നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണോ, ഏതൊന്നിനെ അറിഞ്ഞാലാണോ സർവവും അറിയപ്പെടുന്നതായി തീരുന്ന അതിനെ അറിഞ്ഞു. അതിനെ അറിയാതെ താൻ സർവവും അറിഞ്ഞു എന്ന് കരുതുന്നത് എന്താണോ, അത് ലൗകികമായ ഭൗതികമായ അറിവാണ്. പരമാർത്ഥമായ അറിവെന്ന് പറയുന്നത് അത് ഒരു തൃണത്തെ അറിഞ്ഞാൽ മതി. എന്താണ് ആ തൃണത്തിന്റെ സത്ത? എന്താണ് ആ തിണ്ണത്തിന്റെ ആധാരം എന്നിങ്ങനെ അറിഞ്ഞാൽ മതി. അവിടെ തന്നെയുണ്ട് സർവ രഹസ്യവും. പക്ഷേ അത് ഭൗതികമായ അറിവല്ല, ആത്മീയമായ അറിവാണ്. തിണ്ണത്തെ കീറി മുറിച്ചറിഞ്ഞാൽ അത് ഭൗതികമായ അറിവായി. തിണ്ണത്തിന്റെ സത്തയെ ആന്തരികമായി സാക്ഷാത്കരിച്ചാൽ അത് ആത്മീയമായ അറിവാണ്. അപ്പോൾ അഗ്നിയുടെ ഈ ദഹിപ്പിക്കൽ അത് ഭൗതികമാണ്, ആത്മീയമല്ല. അപ്പോൾ ഈ ബുദ്ധിയുടെ ഈ അറിവ്, ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന അറിവെന്ന് പറയുന്നത് ഭൗതികമാണ്. അതിൻ്റെ തലം വേറെയാണ്, അതിൻ്റെ ഉപയോഗം വേറെയാണ്, അത് മറ്റൊരു വിഷയമാണ്. അത് ഈശ്വരനെ വെളിപ്പെടുത്തലല്ല. അപ്പോൾ ഈശ്വരന്റെ രഹസ്യം എന്ന് പറയുന്നതിന് ഈ പ്രപഞ്ചം മുഴുവൻ ഓരോന്നോരോന്നായിട്ടെടുത്ത് കീറി മുടിച്ച് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അതൊരു മണൽ തരിയിലും ഉണ്ട് അതിൻ്റെ രഹസ്യം. അതിലുള്ളതിൽ കൂടുതൽ രഹസ്യം ഈ പ്രപഞ്ചത്തിൽ ആകെ അന്വേഷിച്ചാൽ കിട്ടാനുമില്ല. അത് ആധ്യാത്മികമായ അറിവാണ്, ആന്തരികമായ അറിവാണ്. ബാഹ്യമായ, ഭൗതികമായ, ലൗകികമായ അറിവല്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഒരു തിണ്ണത്തെ അതിന്റെ മുമ്പിൽ വെച്ച് ഇതിനെ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരമാർത്ഥം എന്തെന്ന് നിനക്ക് വെളിപ്പെടുന്നുണ്ടോ? ബുദ്ധിക്ക് ഒരിക്കലും ബുദ്ധിക്ക് വെളിപ്പെടുന്നതല്ല. അവിടെ എന്ത് ചെയ്തു? ബുദ്ധി തന്റെ അപ്രാഗൽഭ്യം, തന്റെ ശേഷിക്കുറവ് അത് മനസ്സിലാക്കി. അപ്പൊ അതിനെ ബുദ്ധിക്ക് നേരിടാൻ കഴിഞ്ഞില്ല. അതെന്ത് ചെയ്തു? മുഞ്ച ദഗ്ധൃത്വ അഭിമാനം ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. സർവത്തെയും ദഹിപ്പിക്കാമെന്നുള്ള അഭിമാനത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ സർവവും അറിയുന്നവനാണ്, അറിഞ്ഞറിഞ്ഞ് ഞാൻ ഈശ്വരനെയും അറിയും എന്നുള്ള അഭിമാനം അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതാണ് സർവത്തരം പറയുന്നത്. ബുദ്ധിക്ക് ഗ്രഹിക്കത്തക്കതല്ല, മനസ്സിന് ഗ്രഹിക്കത്തക്കതല്ല, ഇന്ദ്രിയങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങുന്നു. അത് ആവർത്തിച്ച് ഇങ്ങനെ ബോധിപ്പിക്കുന്നതിന് കാരണം തത്വത്തെ ശ്രവിക്കുന്നു, ശ്രുതി ശ്രവിക്കുന്നു, ഗുരുവിന്റെ ഉപദേശത്തെ ശ്രവിക്കുന്നു. ഇവിടെയെല്ലാം ആശ്രയിക്കുന്ന തന്റെ ബുദ്ധിയാണ് ജീവൻ. ബുദ്ധി ആശ്രയിച്ചുകൊണ്ടാണിത് തുടങ്ങുന്നത്. ഇത് ബുദ്ധിയിലാണ് പ്രകാശിക്കുന്നത്, ഉപദേശത്തിന്റെ താല്പര്യം, ശ്രുതിയുടെ താല്പര്യം. അപ്പോൾ വൃത ബുദ്ധിയാണെങ്കിലോ അഭിമാനിക്കുന്നതുമാണ് ഏതിനും. ബുദ്ധി ഈ പറയുന്ന ധാർഷ്ട്യത്തോടു കൂടിയതാണ്, അതതിന്റെ സ്വഭാവമാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്ന ഒരു കർണത്തിലൂടെ ഇതിനെ ശ്രവിക്കുമ്പോൾ ഇതിന്റെ അന്തിമമായ ഫലം, ഇതിന്റെ സാക്ഷാത്കാരം, അതും ഈ ബുദ്ധി ആശ്രയിച്ചാണ് സംഭവിക്കേണ്ടതെന്ന് ഒരു സാധകൻ തെറ്റിദ്ധരിക്കാം. ആധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബുദ്ധിക്ക് ഒരു പരിമിതിയുണ്ട്. അതിനൊരു പരിമിതി വരെ, ഒരു ഭാഗം വരെ അതിന് സഞ്ചരിക്കാൻ പറ്റും. ബുദ്ധിയുടെ സഹായം ഒരു പരിധിവരെ ആവശ്യമാണ്, പക്ഷേ അത് പരിമിതിയുള്ളതാണ്. അതിന്റെ പരിമിതി അതിന് തന്നെ ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ അഹന്ത വരത്തില്ല, ബുദ്ധി കൊണ്ട് വെളിപ്പെടുത്തുമെന്നുള്ള ദുർവാശി വരത്തില്ല. മറിച്ച് അവിടെ ബുദ്ധി അസ്തമിക്കുന്നു. എന്ത് ചെയ്തു? സർവോത്സാഹ കൃതേന വേഗേന ജത്വ ന ശശാക, അതിന് ശക്തിയുണ്ടായില്ല. സർവ ഉത്സാഹത്തിനും അത് ശ്രമിച്ചു അഗ്നി ആത്തിനത്തെ ദഹിപ്പിക്കാൻ, പക്ഷെ അതിന് ശക്തിയില്ലാതെ പോയി. അതാണ് ബുദ്ധി അസ്തമിക്കുന്നു എന്ന് പറയുന്നത്. നാശക ദഗ്ധം, ലജ്ജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റ് കർണങ്ങൾക്ക് മുമ്പിൽ താൻ ബലഹീനനാണെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പോ അതുവരെ ഉണ്ടായിരുന്ന അഭിമാനത്തിൽ വ്രണപ്പെട്ടു. അതുകൊണ്ട് അത് ലജ്ജിതനായി പിൻവാങ്ങുന്നു. ഹതപ്രതിജ്ഞ, അതിന്റെ എല്ലാ അവകാശവാദങ്ങളും തീർന്നു. തൂഷ്ണീം ദേവാൻ പ്രതി നോമ്പ്രത്തെ, അത് മറ്റുള്ളതിനോടൊപ്പം ചേർന്നു. അതുവരെ എന്താണത് കരുതിയിരുന്നത്? ഞാൻ മറ്റുള്ളതിനെ വീശിച്ച് ശ്രേഷ്ഠമാണ്. ഇത്തരം അഭിമാനം ഓരോരുത്തർക്കും ഉണ്ട്, ഓരോ കരണങ്ങൾക്കും ഉണ്ട്. പക്ഷെ അഭിമാനം കൂടുതൽ ബുദ്ധിക്കാണ്. അതുകൊണ്ടാണ് അതിനാദ്യം നിയോഗിച്ചത്, അതിന്റെ അഭിമാനത്തെ നശിപ്പിച്ചത്. അത് നിവവൃതേ നിവൃത്ത പ്രതിഗതവാൻ. അപ്പൊ അതിന്റെ എല്ലാ സാമർത്ഥ്യത്തെയും ഉപേക്ഷിച്ച് ാണ് അത് നിവൃത്തനായി. ബുദ്ധിയുടെ നിവൃത്തി അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഹേതുവായിരിക്കുന്നത്. സാധാരണ പറയാനുള്ള മനസ്സടങ്ങണം. വേറെ രീതി പറയും, എന്താണ് ഈ സങ്കല്പ വികല്പങ്ങളെല്ലാം അവസാനിക്കണം. സങ്കല്പ വികല്പങ്ങൾ എന്താണ്? ഈ ബുദ്ധിയുടെ പരിശ്രമമാണ്. മനസ്സടങ്ങുന്ന എന്താണ്? ഈ ബുദ്ധിയുടെ പിൻവാങ്ങലാണ്. അതിന് പരിമിതിയുണ്ട്, ഒരു പരിധിക്കപ്പുറം അതിന് പോകാൻ കഴിയില്ല. അത് സ്വയം തിരിച്ചറിയുന്നു എന്താണ് ഏതദേക്ഷം അസുഖം ശക്തവാനഹം വിജ്ഞാതം വിശേഷതോ തദേത ലക്ഷ്യമിതി. കേവലം ഈ അന്തര്യാമിയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബുദ്ധിക്ക് അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോ ഇതെന്റെ ബുദ്ധിയിൽ നിൽക്കുന്നില്ല, കുറച്ചു മുമ്പ് ഇതെന്റെ ബുദ്ധിയിൽ നിന്നു, ഇപ്പോൾ നിൽക്കുന്നില്ല എന്ന് വിലപിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധിയുടെ ആ വിലാപം അവസാനിക്കണം. ഇത് ബുദ്ധിയുടെ ബുദ്ധിയിൽ നിൽക്കുന്ന കാര്യമല്ല. ബുദ്ധി അവസാനിക്കുന്നിടത്താണ് ഇത് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബുദ്ധിക്കും മനസ്സിനും എല്ലാം അപ്പുറമാണെന്ന് പറയുന്നു. ഇവിടെ അത് ബുദ്ധിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. എന്ത് ചെയ്തു? അത് ബുദ്ധിയിലൂടെയുള്ള അന്വേഷണം അവസാനിപ്പിച്ചു. താൻ ഇതിനെ കണ്ടുപിടിക്കും, മറ്റു പലതിനെയും കണ്ടുപിടിച്ചോ അതുപോലെ എന്നുള്ള ആ വാശി അത് ഉപേക്ഷിച്ചു. അത് പിൻവാങ്ങി, ബുദ്ധി പിൻവാങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അഗ്നി ദേവൻ എന്നുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ താല്പര്യം. തത്വ ശ്രവണത്തിന് ശേഷം തത്വത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിയിൽ അഭിമാനിച്ചൊരു ജീവൻ പ്രവർത്തിച്ചാൽ അത് നിഷ്ഫലമാണ്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. തദ്ദേശം വിദജ്ഞോ തേഭ്യോ പ്രാദുർബഭൂവ തന്ന വിജാനത ഹിമിദം യക്ഷമിതി അഗ്നിം അബ്രുവൻ ജാതവേത ഏതം വിജാനീഹി ഹിമേദ്യക്ഷമിതി തഥേതി തദ് അഭ്യദ്രവത് തം അഭ്യവതത് ഹോ അസീതി അഗ്നിർവാ അഹമസ്മീതി അബ്രവീത് ജാതവേത വാ അഹമസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിതി അപീദം സർവം ദേഹേയം യദിതം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദധൌ ഏതദ്ദേഹേതി തദ് ഉപപ്രേയായ സർവജവേന തന്ന ശശാകദഗ്ധം സ തതൈവ നിവവൃതേ നൈതദശകം വിജ്ഞാതം യദേതത് യക്ഷമിതി അഥ വായും അബ്രുവൻ വായോ ഏതദ്വിജാനീഹി കിമേതദ്യക്ഷമിതി തഥേതി തദ് അഭ്യദ്രവത് തദ്ഭ്യദ്രവത് തം അഭ്യവതത് ഹോ അസീതി വായുർവാ അഹം അസ്മീതി അബ്രവീത് മാതരിശ്വാ വാ അഹം അസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിതി പീതം സർവം ആദധീയ ദിവ്യാമിതി തസ്മൈ തൃണം നിദധൌ ഏതദ് ആധത്സേതി തദുപപ്രേയായ സർവജവേന തന്ന ശശാക ആദാതും സ തദൈവ നിവവൃതേ നൈതദശകം വിജ്ഞാതം യദേതദ് യക്ഷമിതി അഥവായും ഇതി. അടുത്ത് അഗ്നിയുടെ പരീക്ഷണം കഴിഞ്ഞു, അഗ്നിദേവൻ പരാജയപ്പെട്ടു. അടുത്ത് മറ്റെല്ലാവരും കൂടി ചേർന്ന് വായുദേവനെ സമീപിച്ചു. അഥ വായു അഥാനന്തരം വായു അബ്രുവത്. എല്ലാവരും കൂടി ചേർന്ന് വായുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വായു ദേവ, ഹേ വായു, ഏതദ് വിജാനീഹി, എന്തോ ഇവിടെ ദിവ്യമായി ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇതെന്താണെന്ന് മനസ്സിലാക്കുക. വിജാനീഹി ഇത്യാദി സമാനാർത്ഥം പറയണം. അവിടെ അഗ്നി എന്നുള്ളതിന് പകരം വായു എന്നുള്ള ശബ്ദം പ്രയോഗിച്ചതേ ഉള്ളൂ. അർത്ഥമെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ്. അഗ്നി എന്നുള്ളതിന് പകരം നമ്മൾ വായു എന്ന് ചേർക്കുക. വായു എന്താണ്? വാനാത്, ഗമനാത്, ഗന്ധനാത്, വായു വാ ഗതിഗന്ധനയോഹോ. വാ ധാതുവിന് ഗതിഗന്ധനം രണ്ടർത്ഥമുണ്ട്. അതിൽ നിന്നാണ് വായു ശബ്ദം ഉണ്ടായത്. അതാണ് പറഞ്ഞു വാനാത് വായുഹോ. വാനം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്നുകിൽ ഗമനം, ഗത്യർത്ഥം, അല്ലെങ്കിൽ ഗന്ധനം, രണ്ടർത്ഥം. ഗന്ധം എന്നുള്ള അർത്ഥം തന്നെ വായു അബ്രുവൻ. അടുത്ത് വായുവിനോട് പറഞ്ഞു, വായുദേവനോട് പറഞ്ഞു, ഹേ വായു, ഏതദ്വിജാനീഹി, ഇതെന്താണെന്നറിയുക. കിമേതദ് യക്ഷമിതി, എന്താ ഒരു ദിവ്യഭാവം പ്രകടമായിരിക്കുന്നത്. വായു പറഞ്ഞു, തഥ, വായുദേവനും മോശക്കാരനല്ല, ഇന്ദ്രനെ പോലെ തന്നെ, അഗ്നിയെ പോലെ തന്നെ, അതുകൊണ്ടതും ശരി. യാതൊരു സംശയം കൂടാതെ പറഞ്ഞാൽ മനസ്സിലാക്കാം. അതും അഗ്നിയെ പോലെ തന്നെ, തദ് അഭ്യദ്രവത്, നേരെ ഓടി, തം അഭ്യവതത്, പക്ഷേ ഓടി. ബാക്കിയുള്ളത് അവനല്ല പറഞ്ഞത്. മുമ്പ് അഗ്നിക്ക് പറ്റിയതുപോലെ തന്നെ അവിടെ ചെന്നു, തന്റെ സാമർത്ഥ്യമെല്ലാം അവിടെ നിഷ്പ്രഭമായി മിണ്ടാതെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തം അഭ്യവതത്, ആ വായുവിനോട് ആ യക്ഷന് സംസാരിക്കേണ്ടി വന്നു. കോ സിനി, ആരാണ് ഇത്രയും വേഗത്തിൽ ഓടി വന്ന് ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന, നീ ആരാണ് ചോദിച്ചപ്പോൾ വീണ്ടും ഒരുണർവ് വന്നു, വീണ്ടും അഭിമാനം വന്നു. അവൻ പറഞ്ഞു, എന്താണ്? വായു അഹമസ്മി, അറിയില്ലേ, ഞാനാണ് വായു. ഇതി അബ്രവീ, ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ പറയാം, മാതരിശ്വാവ അഹമസ്മി, ഇതി ഞാനാണ് മാതരിശ്വാവ്. മാതരിശ്വാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതരി, അന്തരീക്ഷേ, മാതർ എന്ന് വെച്ചാൽ അന്തരീക്ഷം. മാതരി അന്തരീക്ഷേ ശ്വയതി മാതരിശ്വ, അന്തരീക്ഷത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നവനാണല്ലോ വായു, സർവത്ര വീശുന്നവനാണ്. അങ്ങനെയും എനിക്ക് പേരുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, മാതരിശ്വ വാഹം അസ്മീതി. യക്ഷൻ ചോദിച്ചു, തസ്മിൻ ത്വയി കിം വീര്യം, ഇങ്ങനെയെല്ലാം പ്രസിദ്ധനായിരിക്കുന്ന നിന്നിൽ എന്താണ് വീര്യമുള്ളത്? നീ വായുവായിരിക്കുന്നു, അന്തരീക്ഷത്തിൽ നീ മാതരിശ്വായിരിക്കുന്നു. വായു എന്ന് വെച്ചാൽ പ്രാണൻ, നീ പ്രാണനായിരിക്കുന്നു, അന്തരീക്ഷത്തിൽ നീ വായുവായി വീശിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നിന്നെ എന്താണ് വീര്യമുള്ളത്? അപീതം സർവം ആദതീയ, ഇവിടെയുള്ള എന്തിനേയും വഹിക്കാൻ എനിക്ക് കഴിയും. ഞാൻ കൊടുങ്കാറ്റായി സർവത്തെയും വഹിക്കുന്നു. കൊടുങ്കാറ്റായി സർവത്തെയും വഹിക്കുന്നു എന്നുള്ളതല്ല, ഭൂമിയെയും സൂര്യനെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്. അതാണ് എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതിനെല്ലാം വഹിക്കുന്നതിന്, എന്റെ ശക്തി കൊണ്ട് അതിനെല്ലാം നിയന്ത്രിക്കുന്നതിന് എനിക്ക് കഴിയും. മാതരിശ്വ ഇതം സർവം അപി ആദതീയ ഗൃഹീയാം യദിതം പൃഥിവ്യാം ഇത്യാദി സമാനമേവ. ബാക്കിയെല്ലാം പഴയതുപോലെ യഥിതം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദധോ. യക്ഷൻ തന്റെ കയ്യിലിരുന്ന പഴയ പുല്ല് തന്നെ പുറത്തെടുത്തു, വായുവിന്റെ മുമ്പിൽ വെച്ച്, വായുദേവന്റെ മുമ്പിൽ. തൃണം നിദധു ഏത അതസ്വ എന്നാൽ നീ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ചുഴറ്റുന്നവനാണല്ലോ, കൊടുങ്കാറ്റായിട്ടും ഭൂമിയിലുള്ള സർവത്തിനെയും പറത്തുന്നവനാണ്. എന്നാൽ ഈ പുല്ലിനെ ഒന്ന് പറത്തി ഏത് ധാതു സ്വേദി, ഇതൊരു നിസ്സാര കാര്യമാണല്ലോ. തദുപപ്രയായ അതിനെ സമീപിച്ചൊന്ന് പുല്ലിനെ ഒന്ന് പറത്താൻ നോക്കി, കഴിഞ്ഞില്ല. സർവജവേന, പിന്നെ തന്റെ സർവശക്തിയും എടുത്തു. ഈ ഭൂമിയും അന്തരീക്ഷത്തിനെയെല്ലാം സൂര്യനെല്ലാം കറക്കുന്ന തന്റെ സർവശക്തിയും പുറത്തെടുത്തു. തന്ന ശശാക പക്ഷെ പരാജയപ്പെട്ടു. ആദാദും അതിനൊന്നും അവിടെ നിന്നും എടുത്തുയർത്താൻ, എന്തിനൊന്ന് ചലിപ്പിക്കാൻ. സത്തത ഏവ നിവൃത്തി, പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. സ്വയം ലജ്ജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരിതെല്ലാം നോക്കി നിൽക്കുകയാണ്. താൻ നിഷ്പ്രഭനാകുന്നത്, തന്റെ ശക്തി പൂർണ്ണമായും ചോർന്നു പോകുന്നത് മറ്റുള്ളവർ കാണുകയാണ്. അതുകൊണ്ട് ലജ്ജിതനായി. പിന്നീടൊന്നും ചോദിക്കാൻ നിന്നില്ല, നീ ആരാണ് ഈ യക്ഷൻ, നീ ആരാണ് ഒന്നും ചോദിക്കാൻ നിന്നില്ല. പിന്തിരിഞ്ഞു. ഏത് ദശകം വിജ്ഞാതം യഥേത യക്ഷമിതി, എങ്ങനെയാണോ അഗ്നിദേവൻ ഒന്നും അറിയാതെ പിൻവാങ്ങിയത്, അതുപോലെ വായുദേവനും ഇതൊന്നും അറിയാതെ പിൻവാങ്ങി. തദ്ഹേഷാം വിജ്ഞോ തേഭ്യോ പ്രാദുർബൂവ തന്ന വ്യജാനത കിമിതം യക്ഷമിതി തേ അഗ്നിം അബ്രുവൻ ജാതവേദ ഏതദ്വിജാനീഹി കിമേതദ്യക്ഷമിതി തഥേതി തദഭ്യദ്രവത് തമഭ്യവദത് ഓസീതി അഗ്നിർവാഹം അസ്മീതി അബ്രവീത് ജാതവേദാവാഹമസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിതി അപീദം സർവം ദഹേയം യദിദം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദധൌ ഏതദ്ദഹേതി തദുപപ്രേയായ സർവജവേന തന്ന ശശാകദഗ്ധം സത്തതയൈവ നിവവ്രതേ നൈതദശകം വിജ്ഞാതം യദേതദ് യക്ഷമിതി അഥ വായും അബ്രുവൻ വായോ ഏതദ്വിജാനീഹി കിമേതദ് യക്ഷമിതി തഥേതി തദഭ്യദ്രവത് തമഭ്യവതത് കോസീതി വായുർവാഹം അസ്മീതി അബ്രവീത് മാതരിശ്വാവാഹമസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിതി അപീദം സർവം ആതതീയ യദിദം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദധോ ഏതദാതസ്യേതി തദുപപ്രേയായ സർവജവേന തന്ന ശശാകാദാതും സതതയേവ നിവവൃതേ നൈതദശകം വിജ്ഞാതം യദേതദ് യക്ഷമിതി അഥ ഇന്ദ്രം അബ്രുവൻ മഘവൻ ഏതദ് വിജാനീഹി കിമേതദ് യക്ഷമിതി തഥേതി തദഭ്യദ്രവത് തസ്മാത് തിരോദധേ.